ജിൽസ ജോയി എഴുതുന്നു. കോപശീലന്റെ ഭാര്യ. സൂര്യഗോളം പോലെ തിളങ്ങുന്ന മുൾമുടി ആവരണം ചെയ്ത ഒരു ഗോളം 47 വർഷത്തോളം അവളുടെ കൺമുന്നിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞുപോയതും അപ്പോൾ നടക്കുന്നതും വരാനിരിക്കുന്നതുമായ കാര്യങ്ങൾ അതിലൂടെ അവൾ കണ്ടു. മനുഷ്യരുടെ ആത്മാവിന്റെ അവസ്ഥ അറിഞ്ഞ് കപ്പൽ അപകടങ്ങളിൽ പെടുന്നവരുടെ ഭീതിയിൽ, അങ്ങകലെ ചൈനയിൽ ജയിലിലുള്ളവരുടെ നരകയാതനയിൽ, മതപീഡന കാലത്ത് മരണത്തിനായി കാത്തിരിക്കുന്നവരുടെ പ്രത്യാശയിൽ ഒക്കെ പങ്കുചേർന്നു. കർദിനാൾമാരും രാജകുടുംബത്തിലുള്ളവരുമൊക്കെ അവളുടെ ഉപദേശത്തിനായി കാത്തുനിന്നു. ആരായിരുന്നു അവൾ? കാണാൻ മാലാഖയെപ്പോലുള്ള കന്യാസ്ത്രീയോ, അതോ ഏതോ ഒരു ഗുഹയിൽ മനുഷ്യ സമ്പർക്കമില്ലാതെ കഴിഞ്ഞ സന്യാസിനിയോ? ഇതൊന്നുമല്ല. ഒരു സാധാരണ ഭാര്യയും 7 കുഞ്ഞുങ്ങളുടെ അമ്മയുമായിരുന്നവൾ. അതിൽ 3 കുഞ്ഞുങ്ങൾ ചെറുപ്പത്തിൽ മരിച്ചു. ഇന്ന് ഭാര്യമാരുടെ, അമ്മമാരുടെ മധ്യസ്ഥ. മാത്രമല്ല, ഭർത്താവിൽ നിന്ന് പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്ന ഭാര്യമാരുടെയും എന്ന് എടുത്തു പറയണം. അവളുടെ പേര് അന്ന മേരി തെയ്ജി. ഇറ്റലിയിലെ സിയന്നയിൽ 1769 ജനിച്ചവൾ. ഭാര്യയുടെയും അമ്മയുടെയും ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി മികച്ച വീട്ടമ്മയായി കഴിഞ്ഞ അവളുടെ ജീവിതം വീണ്ടും നമുക്കൊരു ഓർമ്മപ്പെടുത്തലാണ്. വിശുദ്ധരാകാൻ സന്യാസ പൗരോഹിത്യ ജീവിതാന്തസ്സിലുള്ളവർക്ക് മാത്രമല്ല കഴിയുക, മനസ്സുള്ള ആർക്കും ദൈവകൃപയാൽ സാധിക്കും എന്നുള്ളത്. 20 വയസ്സിൽ വിവാഹിതയായ അവളുടെ ഭർത്താവ് ഡൊമിനിക്കോക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കോപമുണ്ടായിരുന്നു. ഭാര്യയോട് സ്നേഹമുണ്ടെങ്കിലും പരിക്കൻ സ്വഭാവമാണ് പലപ്പോഴും കാണിച്ചിരുന്നത്. ദേഷ്യം വന്നാൽ ഊണുമേശയിലുള്ള സാധനങ്ങൾ ചിലപ്പോൾ താഴെ കിടക്കും. ഒരുമിച്ചുണ്ടായിരുന്ന 49 കൊല്ലത്തോളം അന്ന മരിയ എളിമയുടെ രക്തസാക്ഷിത്വം സ്വീകരിച്ച് കഴിയുന്നതും പുഞ്ചിരിയോടെ നിശബ്ദതയോടെ എല്ലാം അഭിമുഖീകരിച്ച് വീട്ടിൽ സമാധാന അന്തരീക്ഷം നിലനിർത്തി. അവളുടെ പുണ്യങ്ങൾ വളർത്തിയെടുക്കുന്നതിന് ആ സഹനങ്ങൾ കാരണമായി. പിൽക്കാലത്ത് തന്നെ കാണാൻ വന്നിരിക്കുന്നത് എത്ര വലിയ ആളാണെങ്കിലും ഭർത്താവ് വീട്ടിൽ വന്നാൽ അവരോട് ക്ഷമാപണം ചോദിച്ച് അദ്ദേഹത്തിന്റെ അടുത്തുപോയി വേണ്ടതെല്ലാം ചെയ്തുകൊടുത്ത് തിരിച്ചു വന്ന് ആത്മീയ സംസാരം തുടരുമായിരുന്നു. വിവാഹം, മാതൃത്വം എന്നിവയിലൂടെയുള്ള ഒരു സാധാരണ ജീവിതത്തെ അവളുടെ വിശുദ്ധിയാൽ അസാധാരണമാക്കി. ആദ്യകാലത്ത് പുതിയ ഫാഷനിലുള്ള വസ്ത്രങ്ങളണിഞ്ഞ് വില കൂടിയ ആഭരണങ്ങളിട്ട് ഒരുങ്ങി നടക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു അവളും. റോമിലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്ക സന്ദർശിച്ച ഒരു ദിവസം ലൗകിക മോഹങ്ങളെ, ആഡംബരങ്ങളെ ഉപേക്ഷിച്ച് ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കാനുള്ള പ്രേരണ അവൾക്കുണ്ടായി. അവൾ അറിയാതെ ചെന്നിടിച്ച ഒരു വൈദികനോട് ഈശോ പറഞ്ഞു അവളെ ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക എന്ന്. ഒരു വിശുദ്ധയാവാൻ അവളെ താൻ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പിന്നീട് അവൾ അറിയാത്ത അതേ വൈദികന്റെ അടുത്ത് ഒരിക്കൽ കുമ്പസാരിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹം അവളെ തിരിച്ചറിഞ്ഞു. ആത്മീയ കാര്യങ്ങളിൽ പടിപടിയായുള്ള അവളുടെ ഉയർച്ചയും അവളുടെ പ്രയത്നവും വിവരിക്കാൻ ഏറെയുണ്ട്. ഒരു ദിവസം എല്ലാവരാലും തഴയപ്പെട്ട്, പരിഹസിക്കപ്പെട്ട്, ആകെ മനസ്സ് തകർന്ന് കുരിശുരൂപത്തിനു മുൻപിൽ നിൽക്കുമ്പോൾ ഈശോയുടെ സ്വരം അവൾ കേട്ടു. എന്താണ് നിന്റെ ആഗ്രഹം? ദരിദ്രനും എല്ലാം ഉരിഞ്ഞെടുക്കപ്പെട്ട് നഗ്നനുമായ യേശുവിനെ പിന്തുടരാനാണോ, അതോ അവന്റെ വിജയത്തിലും മഹത്വത്തിലും അനുഗമിക്കാൻ മാത്രമോ? അന്ന മരിയ ടെയ്ജി പറഞ്ഞു, ഞാൻ എന്റെ യേശുവിന്റെ കുരിശിനെ ആശ്ലേഷിക്കുന്നു. അവനെപ്പോലെ തന്നെ എന്റെ വേദനയിലും അപമാനത്തിലും ഞാനത് വഹിക്കും. അവന്റെ കരങ്ങളിൽ നിന്നുള്ള വിജയവും മഹത്വവും ഞാൻ കാത്തിരിക്കുന്നത് പരലോകത്തിലാണ്. തന്റെ ഒരു സന്ദർശനത്തിനിടയിൽ പരിശുദ്ധ അമ്മ അവളോട് പറഞ്ഞു, നീ എന്റെ മകനായ യേശുവിനെ പോലെയായിരിക്കണം. ഈ ജീവിതാവസ്ഥയിൽ നിന്നെ വിളിക്കാൻ പ്രസാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ഇഷ്ടം എല്ലാറ്റിനുമുപരിയായി നീ നിറവേറ്റുകയും നിന്റെ ഇഷ്ടങ്ങൾ അവനായി നിരന്തരം വിട്ടുകൊടുക്കുകയും വേണം. വലിയ പ്രായശ്ചിത്ത പ്രവൃത്തികളും സ്വയം പീഡിപ്പിക്കലും ഒന്നുമില്ലാതെ തന്നെ അവനവന്റെ വികാരങ്ങളോട് ശക്തമായി പോരാടിയും എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന്റെ തിരുവിഷ്ടത്തോട് അനുരൂപപ്പെടുകയും ചെയ്ത് ഏതവസ്ഥയിലും ഏത് ജീവിതാന്തസ്സിലും ആയിരുന്നുകൊണ്ട് ദൈവത്തെ സേവിക്കാൻ സാധ്യമാണെന്നുള്ള ബോധ്യം ഓരോ വ്യക്തിക്കും ഉണ്ടായിരിക്കണം. ഓർക്കുക, ശരീരത്തെ സ്വയം പീഡിപ്പിച്ചുള്ള വലിയ പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പുണ്യമടങ്ങിയിരിക്കുന്നത് നമ്മുടെ ഇഷ്ടം പരിത്യജിക്കുന്നതിലും ദൈവത്തിന്റെ ഇഷ്ടത്തിന് കീഴടങ്ങുന്നതിലുമാണ്. 2 ലോകമഹായുദ്ധങ്ങളും നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ പതനവുമടക്കം ധാരാളം പ്രവചനങ്ങളാണ് അന്ന മരിയ ടെയ്ജി നടത്തിയിട്ടുള്ളത്. എഴുതാൻ അറിയില്ലാത്ത അവൾ പറയുന്നത്, എഴുതിയെടുത്തും 1000 പേജ് വരുന്ന പുസ്തകങ്ങളാക്കാൻ സഹായിച്ചത് പുരോഹിതരുടെ സെക്രട്ടറിമാരും പിന്നീട് കർദിനാൾ ആയവരുമൊക്കെയാണ്. സിയന്നായിലെ വിശുദ്ധ കത്രീനയെപ്പോലെ മാർപ്പാപ്പമാർ പോലും അവളെ ബഹുമാനിച്ചു, സുഖവിവരങ്ങൾ അന്വേഷിച്ചു. മാർപ്പാപ്പമാരുടെ മരണം അവൾ മുൻകൂട്ടി അറിഞ്ഞു പ്രാർത്ഥിച്ചു, അടുത്ത മാർപ്പാപ്പയെ പ്രവചിച്ചു. അവളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്ന സ്വർണഗോളത്തിലൂടെ അവൾ ഭൂമിയുടെ അറ്റത്തേക്ക് നിമിഷാർദ്ധത്തിൽ എത്തി. ആരുടെയും ഉള്ളിലിരിപ്പ് അറിഞ്ഞു. ഒരു സാധാരണ വീട്ടമ്മ ദൈവശാസ്ത്ര പണ്ഡിതയും അധ്യാപികയും പ്രവാചികയുമായി. അവൾ തൊടുന്നവർ സുഖപ്പെട്ടു, മരിക്കാൻ പോകുന്നവർക്ക് ഒരുങ്ങാൻ മുന്നറിയിപ്പ് കൊടുത്തു. അനേകം ശുദ്ധീകരണാത്മാക്കളെ അവളുടെ പ്രാർത്ഥനയും സഹനങ്ങളും വഴി മോചിപ്പിച്ചു. എന്നും ദിവ്യബലിക്ക് പോകാറുള്ള അവൾക്ക് ദിവ്യകാരുണ്യ സ്വീകരണത്തിന് ശേഷം പാരവശ്യങ്ങളുണ്ടായി. പിശാശുക്കളുടെ ആക്രമണം നിരന്തരം നേരിട്ടു. 68 വയസ്സിൽ 1837 June 9 മരണം. ധാരാളം അത്ഭുതങ്ങളാണ് പിന്നീടും അവളുടെ മാധ്യസ്ഥത്തിൽ നടന്നത്. 1852 അവളുടെ നാമകരണ പ്രക്രിയ തുടങ്ങിവെക്കുമ്പോൾ അതിന്റെ സാക്ഷികളായിരുന്നവരിൽ കർദിനാൾമാർ, മെത്രാന്മാർ, അവളുടെ 2 മക്കൾ, 92 വയസ്സുള്ള ഭർത്താവ് തുടങ്ങിയവരും ഉണ്ടായിരുന്നു. റോമിലെ സാൻ ക്രിസോഗോണോ ബസിലിക്കയിൽ പോകുന്നവർക്ക് അന്ന മരിയ ടെയ്ജിയുടെ മുഴുവൻ അഴുകിത്തീരാത്ത ശരീരം ഇന്നും കാണാൻ സാധിക്കും. അവളെ 1920 വാഴ്ത്തപ്പെട്ടവളായി ഉയർത്തിയ ബെനഡിക്ട് 15 പാപ്പ തന്നെ കുടുംബങ്ങളിലെ അമ്മമാരുടെ പ്രത്യേക സംരക്ഷകയും വിമൺ കാത്തലിക് യൂണിയന്റെ മധ്യസ്ഥയുമായി അവളെ പ്രഖ്യാപനം ചെയ്തു. വിശുദ്ധിയിൽ മുന്നേറാനുള്ള തടസ്സങ്ങൾക്കും ജീവിതാവസ്ഥയിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾക്കും നമുക്ക് വിശുദ്ധ അന്ന മരിയ ടെയ്ജിയോട് സഹായം അപേക്ഷിക്കാം. അവളുടെ മാതൃക നമുക്ക് വഴികാട്ടിയാവട്ടെ.